നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
കോവിഡ് ലോക്ഡൌൺ കാലത്ത് ഓസ്ട്രേലിയയിൽ ഈറ്റിംഗ് ഡിസോർഡർ രോഗത്തിന്റെ ലക്ഷണങ്ങൾ വ്യാപകമായതായി അടുത്തിടെ യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നി നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. ആരോഗ്യകരമല്ലാത്ത ഭക്ഷണക്രമങ്ങൾ പിന്തുടരുന്ന ഈ രോഗാവസ്ഥ പലപ്പോഴും പലരിലും തിരിച്ചറിയപ്പെടാറില്ലെന്നും പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഈറ്റിംഗ് ഡിസോർഡർ രോഗാവസ്ഥ എന്താണെന്നും ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്നും വിശദീകരിക്കുകയാണ് സിഡ്നിയിൽ സൈക്കോളജിസ്റ്റായ മറിയ അൽഫോൻസ്. പ്രിയ ശ്രോതാക്കളെ, SBS റേഡിയോ മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. സ്വാഗതം മറിയ അൽഫോൻസ് SBS റേഡിയോ മലയാളത്തിലേക്ക്.
താങ്ക് യു ജോജോ.
മറിയ, നമ്മളിൽ പലരും അത്ര കൃത്യമായി മനസ്സിലാക്കാത്ത വലിയൊരു പ്രശ്നമാണ് ഈറ്റിംഗ് ഡിസോർഡർ എന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു നമുക്ക് ഈറ്റിംഗ് ഡിസോർഡർ എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന്.
ഓക്കെ, നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈറ്റിംഗ് ഡിസോർഡർ എന്നുള്ളത്. അപ്പം ജസ്റ്റ് നമ്മൾ വളരെ ലഘുവായിട്ടൊന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ശരീരത്തിന് വേണ്ട കുറച്ച് എമൗണ്ട് ഓഫ് ഫുഡ് ഉണ്ട്. അതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ അതിനേക്കാൾ വളരെ കുറച്ച്, എന്നിട്ട് അത് നമ്മൾ കഴിക്കേണ്ട ഒരു നോർമൽ രീതിയിലല്ലാതെ, അതായത് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ഒത്തിരി ഗ്യാപ്പ് എടുത്ത് അല്ലെ വേണ്ട ക്വാണ്ടിറ്റി കഴിക്കാതിരിക്കുക, അല്ലെ വേണ്ടതിനേക്കാൾ കൂടുതൽ, നേരത്തെ പറഞ്ഞ പോലെ വേണ്ടതിനേക്കാൾ കൂടുതൽ നമ്മൾ ഒരു പക്ഷേ കുത്തി നിറച്ച് കഴിക്കുക, അങ്ങനെയൊക്കെ വരുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് പലപ്പോഴും നമുക്ക് ഈറ്റിംഗ് ഡിസോർഡർ ആയിട്ട് കണക്കാക്കാൻ പറ്റുക. അപ്പം സാധാരണ നമ്മൾ ഒത്തിരി കൂടുതൽ കഴിക്കുന്നതിന് അങ്ങനെയുള്ള എല്ലാ സിറ്റുവേഷൻസിനെയും നമുക്ക് ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയാൻ പറ്റത്തില്ല. അത് പലപ്പോഴും നമ്മളുടെ ബോഡീനെ അല്ലെങ്കിൽ മാനസിക തലങ്ങളെ പല രീതിയിൽ എഫക്ട് ചെയ്യപ്പെടുമ്പോഴാണ് അതൊരു ഈറ്റിംഗ് ഡിസോർഡറായി മാറുന്നത്.
കൂടുതലായി ഭക്ഷണം കഴിക്കുന്നതിനെയാണ് സാധാരണഗതിയിൽ എല്ലാവരും ഈറ്റിംഗ് ഡിസോർഡർ എന്ന് കരുതുന്നത്. പക്ഷേ അത് മാത്രമാണോ? ഈ പ്രധാനമായും കണ്ടുവരുന്ന ഈറ്റിംഗ് ഡിസോർഡറുകൾ എന്തൊക്കെയാണ്?
ഇപ്പൊ പ്രധാനമായി കണ്ടുവരുന്നതെന്ന് വെച്ചാൽ, നമ്മള് ഒരുപക്ഷെ എല്ലാവരും തന്നെ വളരെ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള പേരുകളായിരിക്കാം ഞാനിപ്പോ പറയാൻ പോകുന്ന ആദ്യത്തെ രണ്ട് പേരുകൾ. അതായത് ഒരെണ്ണം അനറക്സിയ നെർവോസ എന്ന് പറയും. അപ്പൊ ക്ലിനിക്കൽ ആയിട്ട് അതങ്ങനെയാണ് അറിയപ്പെടുന്നത്. പിന്നെ രണ്ടാമത്തെ ഇച്ചിരി കോമൺ ആയിട്ടുള്ള ഒരെണ്ണം, അത് നമ്മൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള പേരാണ്, ബുലീമിയ നെർവോസ എന്ന് പറയും. പിന്നെ വേറെയും ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ട് ക്ലിനിക്കലി നോക്കുവാണെങ്കിൽ, അതായത് അസുഖത്തിന്റെ രീതിയിൽ മെഡിക്കലി അത് നോക്കുവാണെങ്കിൽ. അപ്പം അതിന്റെ പേരുകളാണ്, പൈക്ക എന്ന് പറഞ്ഞൊരു ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ട്. പിന്നെ ഉള്ളത് ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ എന്നും പറഞ്ഞുകൊണ്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് റെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പേരുകളാണ് മെയിനായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈറ്റിംഗ് ഡിസോർഡേഴ്സിന്റെ കീഴിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നത്.
ഓക്കെ, ഇതൊക്കെ എന്തൊക്കെയാണെന്നും ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കുമോ? ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഇത് തിരിച്ചറിയുക എന്ന്?
ഓക്കെ, തീർച്ചയായും. അപ്പം ഞാനിപ്പോ ആദ്യം പറഞ്ഞ ഈ അനറക്സിയ നെർവോസ എന്ന് പറയുന്നത്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് തങ്ങളുടെ ബോഡി ഷേപ്പ് അല്ലെങ്കിൽ ബോഡി വെയ്റ്റിനെ കുറിച്ച് അവർക്ക് വളരെയധികം അതിനെ കുറിച്ച് ഒരു ടെൻഷൻ വരിക, അല്ലെങ്കിൽ ഒരു തരം ഒരു ആൻസൈറ്റി പോലെ വരിക. അപ്പൊ അതിനെ ബേസ് ചെയ്ത് അവര് നമ്മൾ കഴിക്കുന്ന ആ ഒരു എമൗണ്ട് അവര് കണ്ടമാനം അങ്ങ് കുറയ്ക്കാൻ നോക്കും. അപ്പൊ അതൊരു പക്ഷേ അവരുടെ വെയിറ്റ് വേണ്ടതിനേക്കാൾ കൂടുതൽ കുറയ്ക്കാൻ നോക്കുന്നത് അതിന്റെ ഒരു മെയിൻ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ഫീച്ചറാണ്. അപ്പൊ അതിനവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, വളരെയധികം കുറച്ച് ഫുഡ് കഴിക്കുക, വേണ്ട സമയത്ത് ഫുഡ് കഴിക്കാതിരിക്കുക, പിന്നെ ഈ ഒരു ഭയങ്കരമായിട്ട് കാലറി സെൻസ് എന്നുള്ള രീതിയിൽ, അതായത് ഞാൻ ഇത്രയും ഫുഡ് കഴിച്ചപ്പോ അയ്യോ ഇത്രയും കാലറീസ് ആയിപ്പോയി, അപ്പൊ ഞാൻ വീണ്ടും ഇനി കുറയ്ക്കണം. അപ്പൊ എത്രത്തോളം വെയിറ്റ് കുറഞ്ഞാലും അവർക്ക് അതിലൊരു ഒരു തൃപ്തി ഉണ്ടാകത്തില്ല. അപ്പൊ വീണ്ടും വീണ്ടും വെയിറ്റ് കുറയ്ക്കാൻ നോക്കുക. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പം പലപ്പോഴും അവരുടെ ശരീരത്തിലെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഫങ്ഷൻസും നടക്കാതെ പോകും. ഇപ്പൊ നമുക്കറിയാം, ഫുഡ് കുറയുമ്പം വളരെ നോർമൽ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് നമ്മുടെ ബോഡിയിൽ അയൺ കണ്ടന്റ് തീരെ കുറയും, അല്ലെങ്കിൽ നമുക്ക് വേറെ ഒത്തിരി രോഗങ്ങൾ വരാം. അതിന്റെ എക്സ്ട്രീം അവസ്ഥാന്തരങ്ങളാണ് പലപ്പോഴും മുടി പൊഴിയുക, കണ്ടമാനം ഒരാൾ മെലിഞ്ഞ് ഉണങ്ങിയിരിക്കുക. അപ്പം അങ്ങനെ ഒരു ഈറ്റിംഗ് പാറ്റേണിലേക്ക് പോകുന്നതാണ് അനറക്സിയ നെർവോസ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന കോമൺ ആയിട്ട് കാണുന്നതാണ് ഈ ബുളീമിയ നെർവസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ബുളീമിയ നെർവസ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരാൾക്ക് പലപ്പോഴും അവര് കഴിക്കും, കഴിക്കുമ്പോൾ അവര് ഒത്തിരി കഴിക്കും, അതായത് അവർക്ക് താങ്ങാവുന്നതിലും അധികം അവര് കഴിക്കും. അത് ഓരോ 2 മണിക്കൂർ നമ്മൾ നോക്കുമ്പം ആ ഒരു 2 മണിക്കൂറിൽ സാധാരണ ഒരാള് കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം പോലെ അവര് കഴിക്കും. പക്ഷെ അത് കഴിയുമ്പം അവർക്കൊരു വല്ലാത്തൊരു ഒരു ഭയങ്കര ഒരു പിരിമുറുക്കമായിരിക്കും, അയ്യോ ഞാൻ ഇത്രയും കഴിച്ചു പോയല്ലോ. അങ്ങനെ അവർ വിചാരിക്കുന്ന ഒരു സമയത്ത് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കഴിച്ചതിനെയൊക്കെ വെളിയിലേക്ക് തള്ളാൻ നോക്കും. അപ്പൊ അത് പല മാർഗങ്ങൾ അവർ സ്വീകരിക്കും. ഒന്നെങ്കിൽ അവര് മനഃപൂർവ്വം അവര് ഛർദിക്കാൻ നോക്കുക, അല്ലെങ്കിൽ മനഃപൂർവ്വം വയറിളക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഒത്തിരി എക്സസൈസ് ചെയ്യുക, ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ ഒത്തിരി നടക്കുക, ചാടുക. അപ്പൊ അങ്ങനെയാണ് അവർ ആ വെയിറ്റ് ലോസ് അവര് നടത്തുന്നത്. അപ്പം ഒത്തിരി കഴിക്കും, എന്നിട്ട് ആ ടെൻഷൻ കൂടിയിട്ട് അവരാ അത്രയും കഴിച്ച ആ ഫുഡിനെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് തള്ളാൻ നോക്കും. അപ്പൊ അതാണ് ബുളീമിയ നെർവോസ എന്ന് പറയുന്നത്. അപ്പൊ അത് ഇങ്ങനെ ഒരു സൈക്കിള് പോലെ, ഒരു സമയം അവർ കഴിക്കും, അടുത്ത സമയം പുറന്തള്ളും, വീണ്ടും കഴിക്കും, വീണ്ടും പുറന്തള്ളും. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു പാറ്റേൺ ആണ് ബുളീമിയ നെർവോസ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ നമ്മൾ ഒത്തിരി ചിലപ്പോൾ ഒരുപക്ഷെ ഒത്തിരി ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഡിസോർഡേഴ്സ് ആണ്. അപ്പം ഒന്നെന്ന് പറയുന്നത് അതില് ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയും. അപ്പൊ അതായത് ഇതില് ഈ ഒരു 2 മണിക്കൂർ സമയം നമ്മൾ എടുത്താൽ ഇതുപോലെ തന്നെ ഒരാള് സാധാരണ ഒരാൾ കഴിക്കാവുന്നതിനേക്കാൾ ഒത്തിരി കൂടുതൽ അവർ കഴിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് പോലും അതിന്റെ ഒരു ഒരു അവയർനെസ് ഉണ്ടാകത്തില്ല, അവർ തന്നെ മനസ്സിലാകത്തില്ല അവർ ഇത്രയും കഴിക്കുന്നുണ്ടെന്ന്. പലപ്പോഴും അവരെന്തിനാ കഴിക്കുന്നതെന്ന് അവർക്കറിയത്തില്ല, അവരിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അവരുടെ വയറ് ഇഷ്ടംപോലെ നിറഞ്ഞാലും, അല്ലെങ്കിൽ നമുക്ക് വയറ് നിറഞ്ഞു, അയ്യോ വയറ് പൊട്ടാറായി എന്നുള്ളൊരു ഫീലിംഗ് തോന്നിയാലും നിർത്താൻ പറ്റാത്തതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം അതിനെയാണ് നമ്മൾ പലപ്പോഴും ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ആ ഒരു ഈറ്റിംഗ് ഡിസോർഡർ കാരണം നമുക്കത് പ്രോബ്ലമാറ്റിക്കായി മാറുന്നത് നമ്മുടെ ബോഡിയിലെ പല ഫങ്ഷൻസും നമുക്ക് ബുദ്ധിമുട്ടിലാവുമ്പോഴാണ്. ചിലപ്പം പ്രഷർ കൂടുക, അല്ലെങ്കിൽ ഹാർട്ടിന് ഇഷ്യൂസ് വരിക, വണ്ണം കൂടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്.
ഈ ഞാൻ ഒന്ന് ഇടപെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, ഈ നമ്മൾ മലയാളികൾ പൊതുവെ മിക്സറും ചിപ്സ് ഒക്കെ ധാരാളമായി കഴിക്കുന്നവരാണ്, ഇത് ഈ ബിഞ്ച് ഈറ്റിംഗിന്റെ പരിധിയിൽ വരുമോ ഇത്?
അതായത് ബിഞ്ച് ഈറ്റിംഗ് ഒരു പ്രോബ്ലമായി മാറുന്നത് പലപ്പോഴും നമ്മൾ മനസ്സറിയാതെ നമുക്ക് എന്താ പറയാ, ഇപ്പം ശരിക്കും ഒരു മെഡിക്കലി പറഞ്ഞാൽ ഒരാൾ അൺകംഫർട്ടബിളി ഫുൾ ആവുക, അതായത് എന്റെ വയറ് പൊട്ടാൻ പോകുന്നു തോന്നിയാലും വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ഒരു കഴിപ്പിനെയാണ് നമ്മൾ പലപ്പോഴും ഒരു ഡിസോർഡറായി കണക്കാക്കുന്നത്. അത് പക്ഷേ ഒരു പക്ഷെ നമ്മളിപ്പോൾ ചുമ്മാ ഒരു ഒരു ചിപ്സ് അല്ലെങ്കിൽ മിക്സ്ചർ കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അത് പലപ്പോഴും ഒരു ഈറ്റിംഗ് സ്റ്റൈലായിട്ട് വേണമെങ്കിൽ പറയാം. അതായത് അപ്പൊ അതിനെ ഒരു അൺകോൺഷ്യസ് ഈറ്റിംഗ് എന്ന് പറയാം. അതായത് ഒരു പക്ഷെ നമ്മൾ ടി വിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മുടെ വയറ്റിലേക്ക് എത്രമാത്രം ചിപ്സ് ആണ് നമ്മൾ പോകുന്നത് നമ്മൾ പലപ്പോഴും റിയലൈസ് ചെയ്യാറില്ല.
അപ്പൊ
അതിന് അൺകോൺഷ്യസ് ഈറ്റിംഗ് പാറ്റേൺ ആണ്. അല്ല ഞാൻ പറഞ്ഞ അതിനൊരു ഡിസോർഡർ ആയിട്ട് പലപ്പോഴും നമുക്ക് കണക്കാക്കാൻ പറ്റാലോ, ഒരു ഈറ്റിംഗ് പാറ്റേൺ ആണ് അത്.
ഓക്കെ മനസ്സിലായി. അടുത്ത ഇതോടുകൂടി ഇത് കഴിഞ്ഞോ, ഇനിയുണ്ടോ?
ഇനി ഒരു നമ്മൾ സാധാരണ ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ നമ്മൾ ചിലരിൽ കേട്ടിട്ടുള്ള ഒരു 2-3 എണ്ണം ഉണ്ട്.
ഓക്കെ, അതും കൂടെ ഒന്ന് എളുപ്പത്തിൽ ഒന്ന് വിശദീകരിക്കുമോ?
ആ, പ്രധാനമായിട്ട് പറയാനുള്ള പൈക്ക എന്ന് പറയും. പൈക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത സാധനങ്ങള് കഴിച്ചിട്ട് അതിലൊരു എന്തോ ഒരു ആനന്ദം പോലെ കണ്ടെത്തുക. അതായത് ഇപ്പം ചോക്ക്, മണ്ണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു ഇപ്പം അത് സാധാരണ ഒരാളത് കഴിക്കണം നിർബന്ധമില്ല, പക്ഷെ ചില പ്രത്യേക ജീവിത അവസ്ഥകൾ വരുമ്പം, ചിലരിൽ ഞാൻ കേട്ടിട്ടുള്ളൂ പ്രഗ്നൻസി വരുമ്പോൾ അവർക്ക് ചില പർട്ടിക്കുലർ കാര്യങ്ങളോട് ഈ ചോക്ക് കഴിക്കുക അല്ലെങ്കിൽ മണ്ണ് കഴിക്കുക അങ്ങനെ കേട്ടിട്ടുണ്ട്. അല്ലെ ചില സമയം കുട്ടികളിൽ നമ്മൾ കാണാറുണ്ട്. അപ്പം പൈക്ക എന്ന് പറയുന്നത് അതിനെയാണ്. പിന്നെ അവസാനമായിട്ട് പറയാനുള്ള ഒരു റെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ട്. അതായത് ചില ടൈപ്പ് ഓഫ് ഫുഡ് അവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട്, അതായത് ചില ഫുഡിന്റെ മണം പിടിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഓരോ ഫുഡിന് എന്തെങ്കിലും കാരണം ഉണ്ടാവും, ഇതിനെ കാണാൻ കൊള്ളൂല, അല്ലെ ഇതിനെ മണം കൊള്ളൂല, ഇത് തൊടുമ്പോൾ ഭയങ്കര ഇഴുക്കലാണ്, ഇത് വായിൽ ചെന്നാൽ ഇങ്ങനെ ഒരു സെൻസേഷനാണ്, അതെനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പല ഫുഡുകളും അവോയ്ഡ് ചെയ്യുക. അപ്പം അതിനെയാണ് റെസ്ട്രിക്റ്റഡ് അല്ലെ അവോയ്ഡൻറ്റ് ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയാറ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ടൈപ്സ്.
ഓക്കെ, ഈ പേരുകൾ നമുക്ക് അത്ര പരിചിതമല്ലെന്നേ ഉള്ളൂ, ഈ ലക്ഷണങ്ങൾ നമുക്ക് ചുറ്റിലും പലപ്പോഴും ഉണ്ടല്ലേ?
അതെ അതെ, നമ്മൾ പലപ്പോഴും ഇതൊക്കെ കണ്ടു മറിഞ്ഞിട്ടുള്ളതായിരിക്കും. നമ്മളതൊരു നമ്മളുടെ രീതി വെച്ചിട്ട് നമ്മൾ ഇതാണ് എന്ന് നമ്മൾ പലപ്പോഴും ഐഡന്റിഫൈ
ചെയ്യാതെ പോകുന്നു. ഇതൊരു മാനസിക മനസ്സിന്റെ ഒരു പ്രശ്നമാണല്ലോ അല്ലേ പ്രധാനമായിട്ടും?
അതെ, തീർച്ചയായും അത് മനസ്സിന്റെ ആ ഒരു ഇത് അതിലൊരു അതിലേക്കൊരു കാരണമാകുന്നുണ്ട്. അതായത് ഇപ്പം പലപ്പോഴും ഇപ്പം ഈ പറഞ്ഞ പോലെ വിഷാദ രോഗം ബാധിച്ചവര് അപ്പം അവരെ സംബന്ധിച്ചോളം നമ്മൾ ഇമോഷണൽ ഈറ്റിംഗ് പാറ്റേൺ എന്ന് പറയും. അപ്പം നമുക്ക് ഒരു ചില സമയം സങ്കടം തോന്നുമ്പോൾ കഴിക്കുക, അല്ലെ പിരിമുറുക്കം ഉണ്ടാവുമ്പോൾ കഴിക്കുക, അല്ലെങ്കിൽ ആൻസൈറ്റി വരുമ്പോൾ കഴിക്കുക. അപ്പൊ അങ്ങനെ ഇമോഷണൽ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ഫീലിങ്സ് ഇതിലേക്ക് നമ്മുടെ ഭക്ഷണ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് ഇതിനൊരു കാരണമാകാറുണ്ട്.
ഓക്കെ, ഇത് ഇതിന് ഈ പ്രായം അല്ലെങ്കിൽ ജെൻഡർ തുടങ്ങിയവയ്ക്ക് ഒരു മാനദണ്ഡമാണ് ഈറ്റിംഗ് ഡിസോർഡർ വരാൻ വേണ്ടിയിട്ട്? കാരണം അടുത്തിടെ ഈ പുരുഷന്മാരിൽ ഇത് വലിയ രീതിയിൽ തിരിച്ചറിയപ്പെടാതെ പോകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു.
അതായത് ഒന്ന് ഇത് പ്രായഭേദമന്യേ അതുപോലെ തന്നെ നമുക്കൊരു ജെൻഡർ വ്യത്യാസമില്ലാതെ വരാവുന്ന ഒരു സംഭവമാണ് ഈറ്റിംഗ് ഡിസോർഡർ. അപ്പം പുരുഷന്മാരില് ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം, അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും പുരുഷന്മാര് നമുക്ക് ഇത് ഇത് അനുഭവപ്പെട്ടാലും നമുക്ക് അതൊരു ഹെൽപ്പ് വേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ ഇത് ഇതിലെന്തോ ഉണ്ടല്ലോ, അപ്പൊ ഒന്ന് ഏതെങ്കിലും ഡോക്ടറിനോട് സംസാരിച്ച് നോക്കാം എന്ന് വിചാരിക്കുന്ന ഒരു രീതിയിലേക്ക് പലപ്പോഴും നമ്മൾ വരാറില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പുരുഷന്മാരെ തിരിച്ചറിയപ്പെടാതെ പോകുന്നത്. പിന്നെ പ്രായത്തിന്റെ കാര്യം പറയുവാണെങ്കിലും ഇത് ഏത് ഏജ് ഗ്രൂപ്പിൽ വേണമെങ്കിലും വരാം. ഇപ്പം പലപ്പോഴും നമ്മൾ കൂടുതലും കണ്ടുവരിക സ്ത്രീകളില്, പെൺകുട്ടികളില്, പിന്നെ ടീനേജേഴ്സില്, അങ്ങനെയാണ്. പക്ഷേ റിസർച്ച് കാണിക്കുന്നുണ്ട്, അതായത് പല സ്റ്റഡീസും കാണിക്കുന്നുണ്ട് മധ്യവയസ്കരിലും വരാറുണ്ട്, ഒരു പക്ഷേ വയസ്സായ ആൾക്കാരിൽ പോലും 70കളിലുള്ള ആൾക്കാരിൽ പോലും വരാറുണ്ട്, പുരുഷന്മാരിലും സ്ത്രീകളിലും ഒരുപോലെ വരാറുണ്ട്.
ഓക്കെ, ഇത് വളരെ കോമൺ ആയി നമുക്ക് ചുറ്റും കാണുന്നുണ്ടെങ്കിലും പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരു രോഗാവസ്ഥയാണ് അല്ലേ?
തീർച്ചയായും.
ഓസ്ട്രേലിയയിൽ ലഭ്യമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്?
അതായത് ഇപ്പം പല സ്റ്റേജസിലുള്ള, അതായത് ഈ എത്രമാത്രം സിവിയർ ആയിട്ട് ഒരു ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ട് അതിനെ ബേസ് ചെയ്തിരിക്കും പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന ചികിത്സാ സൗകര്യങ്ങൾ. ഇപ്പം നമുക്കിത് ജസ്റ്റ് ഒരു എന്താ പറയാ, അതിന്റെ ഒരു മാനസിക തലത്തിലാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരാള് ശ്രദ്ധിക്കുവാണ് അയാൾക്കൊരു പിരിമുറുക്കം കാരണം, അല്ലെങ്കിൽ ഒരു വിഷാദ രോഗത്തിന്റെ ഒരിത് കാരണം, അല്ലെങ്കിൽ അവർക്ക് ഇപ്പം ചെറുതിലെ അബ്യൂസ് ചെയ്യപ്പെട്ട ആൾക്കാർ ചില സമയം അവർ വലുതാകുമ്പം ഇങ്ങനെ ഒരു സ്ഥാനത്തിലേക്ക് വഴുതി വീഴാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു മാനസിക തലത്തില് നിന്ന് തിരിച്ചറിയാവുന്ന ഒരു സ്റ്റേജിലാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു സൈക്കോളജിസ്റ്റിന് അടുത്ത് പോകാറുണ്ട്. ഈറ്റിംഗ് ഡിസോർഡറിൽ സ്പെഷ്യലൈസ് ചെയ്തൊരു സൈക്കോളജിസ്റ്റിന് അടുത്ത് പോകാവുന്നതാണ്. അപ്പൊ അവര് നമ്മൾ യൂഷ്വലി സാധാരണ അവർ ഉപയോഗിക്കാറുള്ള ഒരു തെറാപ്പിയുടെ പേരാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി. അപ്പൊ അത് ഈറ്റിംഗ് ഡിസോർഡറിന് സ്പെഷ്യലൈസ് ചെയ്ത് വരാറുണ്ട്. അപ്പൊ ആ ഒരു തെറപ്പിയിലൂടെ അവർക്ക് പലപ്പോഴും തിരികെ ഓൺ ട്രാക്ക് വരാൻ പറ്റാറുണ്ട്, ഇതിൽ നിന്ന് മാറി വരാൻ പറ്റാറുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് ഇപ്പം നമ്മുടെ ശരീരത്തിലെ വേറെ ഏതെങ്കിലും ഫങ്ഷൻസിനെ ഇത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ബ്ലഡ് പ്രഷർ, അല്ലെങ്കിൽ അയൺ കുറവാണ്, വേറെ പല വൈറ്റമിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറവാണ്, അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായും അതൊരു ജി പി വഴി നമ്മൾ പോകണം. ഇപ്പം ജനറൽ പ്രാക്ടീഷണർ സാധാരണ നമ്മുടെ ഡോക്ടർ വഴി പോയി ഒരു റെഫറൽ എടുത്ത് അവർ സൈക്കോളജിസ്റ്റിനെ കാണേണ്ടതുണ്ട്, ഒരു ഡയറ്റീഷ്യനെ കാണേണ്ടതുണ്ട്. പിന്നെ ഇപ്പം അമിതമായി കഴിക്കുന്ന ഒരു പാറ്റേൺ ആണെങ്കിൽ അതിലേക്ക് ഒരു എക്സസൈസ് ഫിസിയോളജിസ്റ്റ് അങ്ങനെ ഒരാൾ വരേണ്ട കാര്യമുണ്ട്. അപ്പം അത് പലപ്പോഴും ഡോക്ടറിനെ കാണുമ്പം ഡോക്ടർ അതിന് അനുയോജ്യമായ ഒരു റെഫറൽ എഴുതും. പിന്നെ പലപ്പോഴും എക്സ്ട്രീം കേസസിൽ, അതായത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഈറ്റിംഗ് ഡിസോർഡർ ഭയങ്കരമായിട്ട് കൂടിയിട്ട്, അതായത് കൂടുതലും ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തില് പലപ്പോഴും ശരീരത്തിന്റെ പല ഭാഗങ്ങളും, അപ്പൊ നമ്മളുടെ ഹാർട്ട്, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ എല്ലുകളുടെ ഒക്കെ ആ ഒരു ഡെൻസിറ്റി സാന്ദ്രത കുറയുക, അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ട് ആൾക്കാർ വളരെ സിവിയർ ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് പോകാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഇവിടെ ഹോസ്പിറ്റൽസിൽ അവർക്ക് ഒരു ഈറ്റിംഗ് ഡിസോർഡർ യൂണിറ്റ് ഉണ്ടാകും പല പബ്ലിക് ഹോസ്പിറ്റൽസിലും. അപ്പം ഈവൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഉണ്ട്. അപ്പം ഈറ്റിംഗ് ഡിസോർഡർ യൂണിറ്റ്സിലേക്ക് അവർ അഡ്മിഷൻ എടുക്കേണ്ടതാണ്.
ഓക്കെ, ഏതായാലും ഇത് ചികിത്സിച്ച് പൂർണ്ണമായി മാറ്റാവുന്ന ഒരു രോഗാവസ്ഥയാണല്ലേ?
അതായത് സമയം തീർച്ചയായും അതിലൊരു ഫാക്ടറാണ്. ഈ പറഞ്ഞ പോലെ നേരത്തെ കണ്ടുപിടിക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. പലപ്പോഴും നമ്മൾ നോട്ടീസ് ചെയ്യാതെ പോകുമ്പം ഒത്തിരി സമയമെടുക്കും. കാരണം ഇതിൽ പലപ്പോഴും ഈ പറഞ്ഞ പോലെ മാനസികാവസ്ഥയുമുണ്ട്, ശരീരത്തിന്റെ അവസ്ഥയുണ്ട്, രണ്ടും കൂടെ ഇടകലർന്ന് നിൽക്കുന്നതാണ്. അപ്പം സമയം ഒരു ഇമ്പോർട്ടൻ്റ് എലമെന്റ് ആണ്. എത്ര നേരത്തെ കണ്ടുപിടിക്കാവോ അത്രയും നല്ലത്. പിന്നെ പലപ്പോഴും ആ ഒരു ഭയങ്കരമായിട്ടുള്ള സിവിയർ സ്റ്റേറ്റിലേക്ക് പോയാൽ നമ്മൾ ചികിത്സിക്കുമ്പോഴും ഒത്തിരി സമയമെടുക്കും. ആളുടെ രീതി അനുസരിച്ചും ആ ഒരു ചികിത്സിക്കുന്ന ടീമിൻ്റെ ഇതനുസരിച്ചും ചിലപ്പം വർഷങ്ങളും എടുത്തേക്കാം.
ഓക്കെ, ഏതായാലും സമയപരിമിതി കൊണ്ട് ഞാൻ ചോദ്യങ്ങൾ നിർത്തുകയാണ് മറിയ. വളരെ നന്ദി ഇത്രയും വലിയൊരു പ്രശ്നത്തെ വളരെ ലളിതമായി ശ്രോതാക്കളോട് ഇത്രയും നേരം വിശദീകരിച്ചതിന്.
താങ്ക് യു സോ മച്ച്, എനിക്കൊരു അവസരം തന്നെ. താങ്ക് യു.
ലൈക്ക്, ഷെയർ, കോമെന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.